പ്രൈസ് ദ ലോർഡ്. കൊലോസ് ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളായിരുന്നു മുൻ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇനിയും 9 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയഭവിക്കട്ടെ. അന്യോന്യം ഭോഷ്ക് പറയരുത് എന്ന പ്രയോഗത്തോടുകൂടി ഈ വാക്യം ആരംഭിക്കുന്നു. ജാതീയ ലോകത്തെയും ആത്മീയ ലോകത്തെയും വളരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പാപമാണ് ഭോഷ്ക്. ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കണമെന്ന് എഫേസ്യർ 4:25 നാം കാണുന്നു. എന്തുകൊണ്ടാണ് നാം സത്യം സംസാരിക്കേണ്ടത്? ഒന്നാമതായി, നമ്മുടെ പിതാവ് സത്യവാനാണ്. എബ്രായർ 6:8. നമ്മുടെ രക്ഷിതാവും നായകനുമായ ക്രിസ്തു സത്യവും സത്യത്തിന് സാക്ഷി നിൽക്കുന്നവനുമാണ്. യോഹന്നാൻ 14:6, 18:37. അടുത്തതായി, ദൈവം നമ്മിൽ വസിക്കുമാറാക്കിയ പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്നു. സത്യാത്മാവ് എന്ന് പേർ വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:26, 16:7 നാം വായിക്കുന്നു. അടുത്തത്, നമ്മെ വീണ്ടും ജനിപ്പിച്ചത് സത്യവചനത്താലാണ്. യോഹന്നാൻ 17:17, 1 യാക്കോബ് 1:18. 5. നാം തമ്മിൽ അവയവങ്ങളാണ്. എഫേസ്യർ 4:25. ഇപ്രകാരം നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ പ്രതിഫലിപ്പിക്കുവാനും നമ്മുടെ രക്ഷകനോട് ചേർന്ന് വസിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുവാനും തിരുവചനത്തിൽ നിലനിൽക്കുവാനും നാം സത്യസന്ധരായിരിക്കണം. നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാകയാൽ അന്യോന്യം ഭോഷ്ക് പറയുവാൻ പാടുള്ളതല്ല. സത്യത്തെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ടാലും പാറയിൽ വെട്ടപ്പെട്ട കല്ലറയ്ക്കുള്ളിൽ ഒതുക്കിയാലും വലിയ കല്ലുരുട്ടി സത്യത്തിൻ്റെ വാതിലടച്ചാലും അത് മുദ്രവെച്ച് ഉറപ്പിച്ചാലും സായുധ സേന കാവൽ നിന്നാലും കൃത്യസമയത്ത് അതിശക്തിയോടുകൂടി സത്യം വെളിയിൽ വന്നേ മതിയാകും. സത്യത്തെ കാരാഗ്രഹത്തിൽ കുറെ കാലം ബന്ധിച്ചിട്ടുവെന്ന് വരാം. അസത്യം കൊട്ടാരത്തിൽ സ്വൈരവിഹാരം നടത്തിയെന്നും വരാം. വ്യാജമായ തെളിവുകൾ കാണിച്ചു എന്നും വരാം. എന്നാൽ ദൈവിക ഘടികാരത്തിൻ്റെ സൂചി നിയുക്തിത സ്ഥാനത്തെത്തുമ്പോൾ സത്യം പുറത്തു വന്നേ മതിയാകൂ. സത്യം ദൈവമക്കളെ സ്വതന്ത്രരാക്കും. അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് ഒടുവിലത്തെ നാളിൽ കർത്താവ് നമ്മെ ചൊല്ലി പറയുവാനിടവരട്ടെ. 10 വാക്യത്തിൽ, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് കാണുന്നു. ഇതേ കാര്യം എഫേസ്യർ 4:24 പറയുന്നത്, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്നാണ്. പാപപ്രവേശനത്തിന് മുൻപ് മനുഷ്യൻ ഏത് വിധമായിരുന്നു സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഈ 2 വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഇവിടെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഏതാനും ഉപദേശങ്ങളെക്കുറിച്ച് മാത്രമുള്ളതല്ല, പിന്നെയോ നമ്മുടെ സ്വഭാവത്തെ രൂപവൽക്കരിക്കുന്നതും പ്രായോഗിക ജീവിതത്തെ നിയന്ത്രിക്കുന്നതും ക്രിസ്തുവിനോട് അനുരൂപമാകുന്നതുമായ സ്വഭാവത്തെ ഉദ്ദേശിച്ചാണ്. ക്രിസ്തുവിൻ്റെ പ്രതിമ എന്നത് പരിശുദ്ധാത്മ അധിവാസം മൂലം നമ്മിൽ ഉണ്ടാകുന്ന ഉന്നതമായ ആത്മീയ അനുഭവമാണ്. പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. വീണ്ടും ജനനത്തോടുകൂടി സകലതും പുതുതാകുന്നു. പുതിയ ഒരു ജനനം, പുതിയ ഒരു സൃഷ്ടി, പുതിയ ഹൃദയം, പുതിയ പാട്ട്, ജീവൻ്റെ പുതുക്കം, ഇവയൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ വീണ്ടും ജനനത്തോടനുബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് റോമാലേഖനം 12:2 പ്രബോധനം കാണും. ദൈവത്തിൻ്റെ നല്ല ദാനങ്ങൾ ആസ്വദിച്ച ശേഷം പിന്മാറിപ്പോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എബ്രായർ 6:6-7. 11 വാക്യത്തിൽ, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല എന്ന് കാണുന്നു. സകലവിധ വർണ്ണ വിവേചനവും ഉച്ചനീചത്വങ്ങളും ക്രിസ്തുവിൽ മാറുന്നു. യഹൂദൻ, യവനൻ, ദൈവസഭ എന്നിങ്ങനെ 3 ആയിട്ടാണ് ലോകമനുഷ്യരെ പൗലോസ് തിരിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10:32, ആദാമ്യം വർഗമാകുന്ന മാനവ മഹാസാഗരം പാപത്താൽ മലീമസമായപ്പോൾ ഇസ്രായേൽ എന്നൊരു ചെറിയ തോടിനെ ദൈവം വേർതിരിക്കുകയായിരുന്നു. അങ്ങനെ യഹൂദൻ, യവനൻ എന്നീ 2 വിഭാഗങ്ങളാണ് സഭാസ്ഥാപനം വരെ ദൈവ ദൃഷ്ടിയിൽ ലോകത്തിലുണ്ടായിരുന്നത്. സകല പുറജാതി ലോകത്തെയും ഉദ്ദേശിച്ചാണ് യവനൻ എന്ന പ്രയോഗം. ഇരുകൂട്ടരും ദൈവം മുൻപാകെ പാപികളാകയാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ഇരുകൂട്ടർക്കും ശുദ്ധീകരണം ഉണ്ടാകുന്നത്. ആകയാൽ മാനസാന്തരം, ജലസ്നാനം, ആത്മസ്നാനം എന്നിവ ഇരുകൂട്ടർക്കും ആവശ്യമാണ്. പരിച്ഛേദനക്കാരനും അഗ്രചർമ്മിയും തമ്മിൽ ഇനിയും വ്യത്യാസമില്ല. ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നീ വ്യത്യാസങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ മാറിപ്പോകുന്നു. പരിച്ഛേദന ഏറ്റതുകൊണ്ട് ഒരുവനെ സഭയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കാനോ പരിച്ഛേദന ഏൽക്കാത്തതിനാൽ ഒരുവനെ പുറന്തള്ളാനോ ഇനി അവകാശമില്ല. അങ്ങനെ പുതിയ സൃഷ്ടിയിൽ പഴയ പ്രവൃത്തികളും സ്വഭാവ ദൂഷ്യങ്ങളും നീക്കം ചെയ്തിരിക്കുന്ന പോലെ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പുകളും പൂർണ്ണമായി മാറ്റപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയും അഗ്രചർമ്മവും ജാതീയ വേർതിരിവ് യഹൂദനായതുകൊണ്ട് വ്യത്യാസമില്ല. ഇവിടെ ബെർബറൻ എന്ന പ്രയോഗം കാണുക. ഗ്രീക്ക് ഭാഷ അറിയാൻ പാടില്ലാത്തവർക്കും വിദേശീയ ഭാഷ സംസാരിക്കുന്നവർക്കും അന്ന് സാധാരണ കൊടുക്കപ്പെട്ടിരുന്ന പേരായിരുന്നു ഇത്. അടുത്തത് ശകൻ എന്ന പ്രയോഗമാണ്. ഏഷ്യാ ഭൂഖണ്ഡത്തിലെ വടക്ക് കിഴക്കൻ മേഖലയിൽ പാർത്തു വന്നിരുന്ന ഒരു കൂട്ടം അപരിഷ്കൃത ജാതിയാണ് ഇവിടെ ശകൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നതെന്നാണ് മിക്കവരും കരുതുന്നത്. ഇവർ ബർബരന്മാരിലും താണ ഇനത്തിൽപ്പെട്ടവരാണ്. സാംസ്കാരികമായ വ്യത്യാസവും ക്രിസ്തുവിൽ മാറുന്നു. പുതിയ നിയമത്തിൽ ഈ വാക്ക് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ദാസൻ, സ്വതന്ത്രൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ഇത് സാമൂഹ്യമായ ഉച്ചനീചത്വ നിലവാരത്തെ കാണിക്കുന്നു. ഇന്ന് തൊഴിലാളി, മുതലാളി എന്ന് പറയുന്ന പോലെ പ്രയോഗമായിരുന്നു ഇത്. സകലവിധ വ്യത്യാസങ്ങൾക്കും ഭേദഗതി ഉണ്ടാകുമെന്നുള്ള പ്രവചനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അംശ നിവൃത്തിയാണ് ഇപ്പോൾ പൂർണ്ണ നിവൃത്തി. ഇതിൻ്റെ പൂർണ്ണമായ നിവൃത്തി കർത്താവിൻ്റെ പുനരാഗമനത്തോടുകൂടെ തന്നെ സംഭവിക്കും. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായി തീരുക എന്നത് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമായിരുന്നു. എഫേസ്യർ 3:10-11 വാക്യങ്ങൾ, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു, സകല വിശ്വാസികളുടെയും ഹൃദയത്തിൽ അവിടെ എഴുന്നള്ളി വസിക്കുന്നു. ക്രിസ്തു വിശ്വാസികൾക്കെല്ലാമാണ്. അവരുടെ സകല ചുറ്റുപാടിലും അവർ അവനെയാണ് കാണുന്നത്. ആവശ്യങ്ങളെ നിവർത്തിച്ചും കുറവുകളെ പരിഹരിച്ചും കൊണ്ട് അവൻ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നു. വിശ്വാസിയുടെ ജീവിത വൃത്താകാരത്തിലെ കേന്ദ്ര ബിന്ദുവായി ക്രിസ്തു നിലകൊള്ളുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ വികസന പ്രക്രിയയുടെ അടിസ്ഥാനം ഘടകമാണ് യേശു ക്രിസ്തു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യേശുവും പ്രസ്താവിച്ചു. 12-13 വാക്യങ്ങളിൽ ദൈവജനങ്ങൾ ധരിക്കേണ്ട സൽസ്വഭാവങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കൾ പരിത്യജിക്കേണ്ട പ്രകൃതികളെക്കുറിച്ചാണല്ലോ ഇതുവരെ പറഞ്ഞു വന്നത്. തുടർന്ന് അവർ പരിരക്ഷിക്കേണ്ട പരിശുദ്ധമായ പ്രകൃതിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. സഭാംഗങ്ങളെ ദൈവത്തിൻ്റെ വ്രതന്മാർ, വിശുദ്ധന്മാർ, പ്രിയന്മാർ എന്നിങ്ങനെ 3 നിലകളിൽ സംബോധന ചെയ്തിരിക്കുന്നു. ഈ വിധത്തിൽ ഉന്നതമായ പദവി ലഭിച്ച ദൈവമക്കൾ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിങ്ങനെ 5 കാര്യങ്ങൾ ധരിക്കണം. വസ്ത്രം ധരിക്കും പോലെ ഈ വിശിഷ്ട ഗുണങ്ങൾ ധരിക്കുകയും അന്യോന്യം പൊറുക്കുകയും ക്ഷമിക്കുകയും വേണം. അങ്ങനെ കർത്താവിനെ അനുകരിക്കണം. ദൈവത്തിന് വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി തീർന്നതുകൊണ്ടാണ് വിശ്വാസിക്ക് അതനുസരിച്ച് ഉത്തരവാദിത്വമുള്ളത്. പദവികൾ കൂടുന്തോറും ഉത്തരവാദിത്വം കൂടുമല്ലോ. ഇവിടെ വ്രതന്മാർ എന്നതിന് ഇലക്ട് ഓഫ് ഗോഡ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം. ഈ വാക്യത്തിലെ 3 സംബോധനാ പദങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ ക്രമാനുഗതമായ പുരോഗതിയാണ് കാണിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവൻ തിരഞ്ഞെടുത്തത് നാം വിശുദ്ധരായി ജീവിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അപ്രകാരം നാം വിശുദ്ധരായി ജീവിച്ചാൽ ദൈവത്തിന് പ്രിയന്മാരായി തീരും. ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായിരുന്നാൽ പോലും അവരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടുപിടിക്കുവാൻ ശ്രദ്ധിക്കണം. വൈരാഗ്യ മനോഭാവം കൈവെടിഞ്ഞ് പരസ്പരം സ്നേഹബന്ധത്തിൽ തുടരുവാനുള്ള മാർഗങ്ങൾ ആരായണം. ക്ഷമാപണം ചെയ്യുന്നതും ക്ഷമിച്ചു കൊടുക്കുന്നതും ആത്മീയരുടെ ലക്ഷണമാണ്. ഈ ഭാഗത്ത് വഴക്ക് എന്നത് പരാതി എന്ന അർത്ഥത്തിലാണ് ചില പരിഭാഷകളിൽ കാണുന്നത്. വഴക്ക് എന്നതിൻ്റെ മൂലപദം പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മുടെ അപരാധങ്ങൾ ക്ഷമിച്ച മാനദണ്ഡത്തിൽ നാമും അന്യോന്യം ക്ഷമിക്കേണ്ടതാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് പ്രശ്നപരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നത് ആദിമസഭയിലും അപ്പോസ്തലന്മാരിലും സഹജമായിരുന്നല്ലോ. യേശു ക്രിസ്തുവിനെ ധരിക്കണമെന്ന് 3:13-14 ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന് 6:3 നാം കാണുന്നു. ഈ വാക്യങ്ങളിൽ കാണുന്ന സൽഗുണങ്ങളെല്ലാം ധരിക്കുന്നതിന് തുല്യ അർത്ഥത്തിലാണ്. ഓരോ പദത്തിൻ്റെ അർത്ഥം നമുക്ക് സംക്ഷേപിക്കാവുന്നത്. മനസ്സലിവ്, അത് കരുണയുള്ള ഹൃദയത്തിൻ്റെ അവസ്ഥയെ കാണിക്കുന്നു. ദയ, നന്മ ചെയ്യുവാനുള്ള നല്ല മനോഭാവം. താഴ്മ, സ്വയം ഉയർത്താത്ത മനോഭാവം, താൻ ചെറുതാണെന്നും മറ്റുള്ളവർ തന്നെക്കാൾ ശ്രേഷ്ഠരാണെന്നുമുള്ള ആഴമായ ബോധം. സൗമ്യത, സ്വന്തം കോപത്തെ നിയന്ത്രിച്ച് കാക്കുക, മറ്റുള്ളവരുടെ കോപത്തെ ക്ഷമയോടെ വീക്ഷിക്കുക, കൂടാതെ ദൈവത്തിൻ്റെ ഇടപാടുകളെ സന്തോഷമായി അംഗീകരിക്കുകയും എതിർക്കാതെ കീഴ്പ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. അടുത്തത് ദീർഘക്ഷമ. കോപം ഇളകത്തക്ക ചുറ്റുപാടുകളിൽ പ്രതികാര ചിന്ത കൂടാതെ ശാന്തമായി ഇടപെട്ട് ദീർഘകാലം മുൻപോട്ട് പോകുവാനുള്ള കഴിവാണ്. പൊറുക്കുക എന്ന പദം സ്നേഹത്തിൽ മറക്കുക എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ക്രിസ്തുയേശുവുള്ള ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ. 10-ാം വാക്യത്തിൽ സ്നേഹം ധരിക്കുവാനും, 12-ാം വാക്യത്തിൽ 5 വിധ സൽഗുണങ്ങൾ ധരിപ്പാനും, 14-ാമത്തെ വാക്യത്തിൽ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹത്തെ ധരിക്കുവാനും പ്രബോധിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് 42:1 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം കാണുക. നമുക്ക് പിന്തുടരുവാൻ ഒരു നല്ല മാതൃകയാണ് അവൻ വെച്ചേച്ചു പോയത്. വിദ്വേഷ മനോഭാവം കൈവെടിയാതിരിക്കുന്നത് ഒരു പോരായ്മയാണ്. അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്നും വചനം പറയുന്നു. 14-ാം വാക്യത്തിൽ എല്ലാറ്റിനും മീതേ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ എന്നത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം. ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറയുന്നത് ഫിലിപ്പിയർ 4:7 ദൈവിക സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ്. ക്രിസ്തുവും ദൈവവും രണ്ട് വ്യക്തിത്വങ്ങൾ എങ്കിലും സാരാംശത്തിൽ ഒന്നു തന്നെയാണല്ലോ. ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമ്പത്ത് സ്വസ്ഥതയും സമാധാനമുള്ള ഹൃദയമാണ്. 3.5 കൊല്ലക്കാലം സന്തത സഹചാരികളായിരുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് സമാധാനമായിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യോഹന്നാൻ 14:27 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. ഭയാശങ്കയോടുകൂടി വാതിലടച്ചിരുന്ന ശിശുവർണത്തെ സമാധാന സന്ദേശവുമായി ക്രിസ്തു സമീപിച്ചു. അവൻ സമാധാനത്തിന് രാജാവായി, എത്രയും വേഗം വരും ശാലെയും രാജാവായി. സംഭ്രമചിത്തരായി കഴിയുന്ന ലോകജാതികളുടെ നടുവിൽ അചഞ്ചലമായ ഹൃദയത്തോടുകൂടി വിശ്വാസി വാഴേണ്ടതാണ്. അതിനായിട്ടാണ് വിശ്വാസികൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവസ്നേഹത്താൽ ഹൃദയം നിറയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവിക സമാധാനം നിറഞ്ഞുവരും. ആകയാലത്രേ ആദ്യം സ്നേഹത്തെക്കുറിച്ചും പിന്നെ സമാധാനത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. നാവുകൊണ്ട് സമാധാന വാക്ക് പറയുകയും ഹൃദയത്തിൽ ദുഷ്ടത വെച്ചു പുലർത്തുകയും ചെയ്യുന്നവരെ പറ്റി സങ്കീർത്തനത്തിൽ 55:21-ലും 28-ാം സങ്കീർത്തനത്തിലും ഒക്കെയും കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് ഹൃദയാന്തർഭാഗത്ത് വാഴുന്ന യഥാർത്ഥ സമാധാനമാണ്. ഈ സമാധാനം ഒരു ദാസനെ പോലെ വസിക്കുകയല്ല, യജമാനനെ പോലെ നമ്മൾ വാഴട്ടെ എന്നാണ് പ്രബോധനം. ഒരു കാലത്ത് പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് നമ്മുടെ ശരീരത്തിൽ വാണുകൊണ്ടിരുന്നു. ഇപ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യെശയ്യാവ് 26:3 തിരുവചനത്തിൻ്റെ ധ്യാനത്താൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കുന്നു. 119-ാം സങ്കീർത്തനം 165-ാം വാക്യം പ്രാർത്ഥനയാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു. 4:7 സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 7:15 ദൈവസ്നേഹം വസ്ത്രം പോലെ പുറത്ത് ധരിക്കുകയും സമാധാനം ഹൃദയത്തിൽ വാഴുകയും വേണം. വ്യക്തികളായി മാത്രം ഈ സമാധാനം അനുഭവിച്ചാൽ പോരാ, അന്യോന്യം അത് വെളിപ്പെടുത്തുകയും വേണം. അതിനായിട്ടാണ് ഏക ശരീരമായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമാധാനം വെളിപ്പെടുത്തുവാനുള്ള പ്രവർത്തന മണ്ഡലമാണ് ഏക ശരീരം. വിശ്വാസിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, ഹൃദയത്തിൽ സമാധാനമുണ്ട്, എല്ലാവരോടും സമാധാനമുണ്ട്. അടുത്തതായി നന്ദിയുള്ളവരായും ഇരിപ്പീൻ. ദൈവത്തോടുള്ള നന്ദി സ്തുതി സ്തോത്രങ്ങളിലൂടെയും സേവനത്തിലൂടെയും ആരാധനകളിലൂടെയും പ്രകടമാകട്ടെ. സൽഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയത് കൃതജ്ഞതയാണ്. ദുർഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയത് കൃതജ്ഞതയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തോട് പൂർണ്ണ നന്ദിയുള്ളവരായി സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ആത്മീയ മണ്ഡലങ്ങളിൽ ഉയർന്ന മേഖലകളിലേക്ക് പറന്നുയരുവാൻ നമുക്കിടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.